2019 നവംബർ 16 ശനിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് BSNL എന്തുകൊണ്ട് ഇങ്ങനെയായി. വി ശശികുമാർ എഴുതിയ ലേഖനം. പൊതുമേഖലാ സ്ഥാപനങ്ങളായ BSNLനെയും മുംബൈ ഡൽഹി മഹാനഗരങ്ങളിലെ മഹാനഗർ ടെലിഫോൺ ലിമിറ്റഡിനെയും 69,000 കോടി രൂപ നൽകി സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിൽ 30,000 കോടി സ്വയം വിരമിക്കലിനായി മാറ്റിവച്ചിരിക്കുന്നു. ഓരോ 1,000,000 പേരാണ് ഇതിന് അർഹർ. December 4 അപേക്ഷിക്കണം. November 13 വരെ അപേക്ഷിച്ചവരുടെ എണ്ണം 77,530. അധികമുള്ള ജീവനക്കാരെ ഒഴിവാക്കി സ്ഥാപനത്തെ നിലനിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം ആയിരുന്നു ഇന്ത്യയിലെ ടെലികോം സർവീസുകൾ നടത്തിയിരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ അധീനതയിലുണ്ടായിരുന്ന വാർത്താവിനിമയ വിഭാഗം സ്വാതന്ത്ര്യാനന്തരം കേന്ദ്ര ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി സർക്കാർ പിന്തുണയോടെ പൊതുസേവന സർവീസായാണ് പ്രവർത്തിച്ചിരുന്നത്. 1974 വരെ PNT ആയിരുന്ന വാർത്താവിനിമയ വിഭാഗം ഭരണസൌകര്യവും വികസനവും കണക്കിലെടുത്ത് പോസ്റ്റൽ ടെലിഗ്രാഫ് വകുപ്പുകളായി വിഭജിച്ചു. ഇടതുപക്ഷ യൂണിയനായ NFPTE ഏറ്റവും ശക്തമായ യൂണിയനായിരുന്നു. ഓട്ടോമാറ്റിക് ഡയലിംഗ് സംവിധാനം നിലവിൽ വരുന്നതിന് മുൻപ് ലോക്കൽ കോളുകൾക്ക് പോലും ഓപ്പറേറ്റർമാരെ ആശ്രയിക്കേണ്ടി വന്നിരുന്നതിനാൽ ടെലിഫോൺ ഓപ്പറേറ്റർമാരും അവരുടെ സംഘടനയും പ്രബലമായിരുന്നു. 70-കളോടെ ഓട്ടോമേഷൻ വരികയും ഓപ്പറേറ്റർമാരില്ലാതെ വാർത്താവിനിമയം സാധ്യമാവുകയും ചെയ്തു. ഇന്ത്യയൊട്ടാകെ ഓട്ടോമാറ്റിക് സ്വിച്ചിംഗ് സിസ്റ്റവും എക്സ്ചേഞ്ചുകളെ ബന്ധിപ്പിക്കാൻ കോ ആക്സിയൽ, മൈക്രോവേവ്, സാറ്റലൈറ്റ് സംവിധാനങ്ങളും വന്നതോടെ ഇന്ത്യയിൽ ടെലികോം രംഗത്ത് വിപ്ലവാത്മകമായ പരിവർത്തനമാണ് ഉണ്ടായത്. ലോകബാങ്കിന്റെ കൂടി സഹായത്തോടെ ടെലികോം ഉപകരണങ്ങളും കേബിളുകളും ഫോണുകളും നിർമ്മിക്കാൻ സർക്കാർ അധീനതയിലും സ്വകാര്യ മേഖലയിലും ടെലികോം ഫാക്ടറികളും ഇന്ത്യൻ ടെലികോം ഇൻഡസ്ട്രികളും വന്നു. സാങ്കേതിക വിഭാഗം വിപുലപ്പെടുത്താൻ ധാരാളം ചെറുപ്പക്കാരെ എഞ്ചിനീയർമാരായും ടെക്നീഷ്യന്മാരായും നിയമിച്ചു. സാങ്കേതികവിദ്യ പരിശീലിപ്പിക്കാൻ ട്രെയിനിംഗ് സെന്ററുകൾ ഉണ്ടാക്കി. 80-കളുടെ അവസാനത്തോടെ STDയും ISDയും നിലവിൽ വന്ന് ഓപ്പറേറ്റർമാരെ ആശ്രയിക്കാതെ വാർത്താവിനിമയം നടക്കുമെന്നായപ്പോൾ ഓപ്പറേറ്റീവ് ട്രേഡ് യൂണിയന്റെ ശക്തി കുറഞ്ഞു. അവർ ഓട്ടോമേഷനെയും കമ്പ്യൂട്ടർ വൽക്കരണത്തെയും എതിർത്തു. ഇന്ത്യയിലാകമാനം STD സൗകര്യമുണ്ടാക്കാൻ കഴിഞ്ഞ C. ടെക്നോളജി നടപ്പിലാക്കിയ സാം പെട്രോഡയെ ടെലികോം കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ മന്ത്രി KP ഉണ്ണികൃഷ്ണനെ പ്രേരിപ്പിച്ചതും ഇതൊക്കെയാണ്. എഞ്ചിനീയറിംഗ് വിഭാഗം ശക്തമായി. ഓപ്പറേറ്റർമാരെ ഓഫീസ്, കസ്റ്റമർ കേന്ദ്രങ്ങൾ, അക്കൌണ്ട് വിഭാഗങ്ങളിലേക്ക് മാറ്റി. ടെലിഫോൺ ലൈനുകളുടെയും കേബിളുകളുടെയും പണി ചെയ്യുന്നവരെ സഹായിക്കാൻ 1,000,000 ആളുകളെ താൽക്കാലിക ജീവനക്കാരായി എടുത്തു. ഓപ്പറേറ്റർ വിഭാഗത്തിൽ ശക്തരായിരുന്ന യൂണിയനുകൾ ഇവരെയും സംഘടിപ്പിച്ചു. കുത്തകക്കാരന്റെ ധാർഷ്ട്യത്തോടെ സേവന വിഭാഗമായ BSNL ഉപഭോക്താവിനോടും പെരുമാറി. മാനേജ് ചെയ്യാൻ വന്നവരാകട്ടെ സാങ്കേതിക പരിജ്ഞാനം മാത്രമുള്ള ITSക്കാരും, ലോകത്തുണ്ടായിരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സാങ്കേതിക വിഭാഗം കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടും ഡൽഹിയിലുണ്ടായ ഭരണമാറ്റങ്ങൾ കാരണവും ടെലികോം ടെക്നോളജിയിലും മാറ്റങ്ങളുണ്ടായി. 80-കളുടെ അവസാനത്തോടെ കൂട്ടുമന്ത്രിസഭകൾ വന്നതോടെ വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരുടെ ടെക്നോളജി സ്വീകരിക്കാൻ നിർബന്ധിതരായി. അനലോഗിൽ നിന്നും ഡിജിറ്റലിലേക്ക് മാറിയപ്പോൾ വിദേശ സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും ഇറക്കുമതി ചെയ്യേണ്ടി വന്നു. OKI ജപ്പാൻ, E10B OCB ഫ്രഞ്ച് ടെക്നോളജി, AXE സ്വീഡൻ, 5SS അമേരിക്ക എന്നീ കമ്പനികൾ 90-കളിൽ ആഗോള കമ്പോള നയം സ്വീകരിച്ചതോടെ ആഗോള ഭീമന്മാർ ഇന്ത്യയിലെ ടെലികോം മാർക്കറ്റും മനസ്സിലാക്കി നേരെ പോയത് മൊബൈലിലേക്കായിരുന്നു. മൊബൈൽ സേവനം ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ MTNLനും BSNLനും അനുമതി നൽകിയില്ല. 90-കളോടുകൂടി തന്നെ MTNL നഷ്ടത്തിലാകാൻ തുടങ്ങി. സ്വയം വിരമിക്കൽ നടപ്പിലാക്കിയെങ്കിലും കുറച്ച് ഓഫീസർമാർ മാത്രമാണ് പോയത്. 2000 DOT യെയും കമ്പനിവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഉയർന്ന വേതനവും 2,000 രൂപയും നൽകി ജീവനക്കാരെ ഭാരത് സഞ്ചാർ നിഗത്തിന്റെ ഭാഗമാക്കി. ഈ സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്ന ITSകാർ BSNLൽ നിൽക്കാൻ താൽപര്യം കാട്ടിയില്ല. പലരും സുരക്ഷിതത്വത്തിനായി മറ്റ് കേന്ദ്ര സ്ഥാപനങ്ങളിൽ അഭയം തേടി. താൽക്കാലിക ജീവനക്കാരെ സംരക്ഷിക്കാൻ യൂണിയൻ സുപ്രീംകോടതിയിൽ പോയി അനുകൂല ഉത്തരവ് വാങ്ങുകയും മാനേജ്മെന്റിന്റെ പിന്തുണയോടെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പോലുമില്ലാത്തവരെയും സ്ഥിരപ്പെടുത്തി. ഡിപ്പാർട്ട്മെന്റ് നടത്തിയ യോഗ്യതാ പരീക്ഷയിലൂടെ യോഗ്യരാക്കുകയും ചെയ്തു. ഇവരെ സഹായിക്കാൻ കോൺട്രാക്ട് ജീവനക്കാരെ നിയോഗിച്ചതോടെ സ്ഥിരപ്പെടുത്തിയവർ പണി ചെയ്യാതെയായി. ഈ കാലയളവിൽ ദീർഘവീക്ഷണമില്ലാതെ കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു പോൾലെസ് കണക്ഷനും PCMഉം ചൈന ടെക്നോളജിയും. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നൽകിയിരുന്നതിലും കൂടുതൽ ശമ്പളം നൽകിയെങ്കിലും ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ചില്ല. സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനയ്ക്കും പെർഫോമൻസ് ഇവാലുവേഷനും ഇല്ലായിരുന്നു. സ്വകാര്യ ടെലികോം കമ്പനികളുടെ വളർച്ചയും മത്സരവും നിരക്കിലുണ്ടായ കുറവും കമ്പനിയെ നഷ്ടത്തിലാക്കി. സ്ഥാപന താൽപര്യങ്ങൾക്കപ്പുറം വ്യക്തികളുടെയും യൂണിയന്റെയും താൽപര്യങ്ങൾക്കായിരുന്നു സമരം. ജോലി കാര്യക്ഷമമാകാത്തതുകൊണ്ടുകൂടി ലാൻഡ് ഫോണുകൾ പകുതിയായി. 2010 കേരളത്തിൽ 32 ലക്ഷം ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 18 ലക്ഷമായി. പ്രവർത്തിക്കാത്തവയുടെ കേബിളുകൾ തിരിച്ചെടുക്കാനാവാതെ ഭൂമിക്കടിയിൽ കിടക്കുന്നു. ടെലിഫോൺ ബില്ലിംഗ് സംവിധാനം ഹൈദരാബാദിലേക്ക് മാറ്റിയെങ്കിലും അതും അക്കൌണ്ട് വിഭാഗവും പഴയതുപോലെയായി. സിവിൽ, ഇലക്ട്രിക്കൽ, മൊബൈൽ വിഭാഗത്തിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. എഞ്ചിനീയറിംഗ് അക്കൌണ്ട് വിഭാഗങ്ങളിൽ മാത്രമേ റിക്രൂട്ട്മെന്റ് നടന്നുള്ളൂ. സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന മിടുക്കന്മാരായ യുവാക്കളാണ് ജോലിസ്ഥിരത തേടി ഇവിടേക്ക് വന്നത്. ഏതെങ്കിലും സിസ്റ്റം പ്രവർത്തിച്ചില്ലെങ്കിൽ പരിശോധിക്കാനും ചോദിക്കാനും ഭരണ നേതൃത്വവും ഉണ്ടായിരുന്നു. അന്ന് ശമ്പളവും ആനുകൂല്യങ്ങളും കുറവായിരുന്നു. ജോലി ചെയ്യുന്നത് പോലെ സമരം ചെയ്യാനും ആത്മാർത്ഥത കാട്ടിയവർ. 1978 സമാനമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഭരണ സംവിധാനം അന്നത്തെ പോലെ നടപ്പിലാക്കിയാൽ മെച്ചപ്പെട്ട സേവനം നൽകാനാവും. അധികം വരുന്ന സ്ഥലം വാടകയ്ക്ക് നൽകി ലാഭകരമാക്കാം. കഴിയുന്നത്ര ജീവനക്കാരെ പറഞ്ഞുവിടാൻ സ്വയം വിരമിക്കൽ നടപടി തുടങ്ങി. 1 മാസത്തിനുള്ളിൽ അപേക്ഷ സ്വീകരിച്ച് ജനുവരിയോടെ ശുദ്ധികലശം നടത്താനാണ് സർക്കാർ ശ്രമം. അതോ മാൻപവർ കുറച്ച് സ്ഥാപനവും സ്ഥാവര ജംഗമ വസ്തുക്കളും ആർക്കെങ്കിലും കൈമാറാനാണോ എന്ന് കാലം തെളിയിക്കട്ടെ. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ VSNL നെ ടാറ്റയ്ക്ക് വിറ്റതും ചരിത്രം.